ബ്ലൂബെറീസ്, എല്ലാവർക്കും ബ്ലൂബെറി ബ്ലോഗിലേക്ക് സ്വാഗതം. എന്തുണ്ട് മാഷെ വിശേഷം? കുറേ നാളായി നമ്മളൊരു എപ്പിസോഡായിട്ട് വന്നിട്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ. നമ്മളപ്പം ന്യൂ ഇയർ ഒക്കെ ആയിക്കൊണ്ട് ഈ വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു റെസൊല്യൂഷനാണ് ഞാൻ ഇത്തവണ എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ 2021, അതായത് എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു റെസൊല്യൂഷൻ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം എനിക്ക് അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഇല്ലായിരുന്നു. ഐ മീൻ, നമുക്കൊരു കാര്യം ചെയ്യാൻ റെസൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പോലും അതിൻ്റെ ഒരു ഗോളായിരുന്നില്ല, കാരണം കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു കൊല്ലം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത്. ഇക്കൊല്ലം ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എപ്പിസോഡ്സ് വരാതിരിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ലിസൺസ് ഒന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങളുടെ തന്ന സപ്പോർട്ട് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോഴും നല്ല രീതിയിൽ ബ്ലൂബെറി ബ്ലോഗിന് ലിസണേഴ്സ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നതിന്. അപ്പോൾ എന്താണ് ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗോൾസ്, റെസൊല്യൂഷൻസ് ഒക്കെ അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇക്കൊല്ലത്തെ ഒരു വൺ ഓഫ് ദി മേജർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീണ്ടും എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ പല റെസൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഗോൾസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പുതിയ പുതിയ ഹാബിറ്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനും ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് രണ്ടല്ല ഒരു 10 ടിപ്പാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പൂച്ച, പട്ടി എല്ലാം ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അതുകൊണ്ട് അവരുടെയൊക്കെ നോയ്സ് ചിലപ്പോൾ ഈ ഓഡിയോയുടെ ഇടയ്ക്ക് കയറി വരും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും. കാരണം എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 എണ്ണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, നേരെ എപ്പിസോഡിലേക്ക് പോകാം. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് മിന്നു വച്ചി ആൻഡ് യു ആർ ലിസണിങ് ബ്ലൂബെറി ബ്ലോഗ് പോഡ്കാസ്റ്റ്. എല്ലാ ദിവസവും രാവിലെ ഫോൺ നോക്കിക്കൊണ്ടാണോ നിങ്ങൾ ഉണരാറ്? എങ്കിൽ ഇന്നത്തോടെ നമുക്ക് ആ ശീലം മാറ്റണം. മോർണിംഗ്സ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട സമയമാണ്. രാവിലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവറുണ്ട്. എപ്പോഴും രാവിലെ എഴുന്നേറ്റതിന് ശേഷം കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം. പുസ്തകം വായിക്കുകയോ വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചെയ്യാം. അതിന് പകരം നിങ്ങൾ ഇമെയിൽസിന് മറുപടി നൽകുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തുകൊണ്ടോ ഒക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള ഫോക്കസ് രാവിലെ തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മുടെ ഒരു പുതിയ ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചിലവഴിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റൊരാൾ എങ്ങനെയാണ് അയാളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അത് നമ്മളെ കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ എനർജി രാവിലെ തന്നെ ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ കട്ടിലിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു മെൻ്റൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ മറ്റ് പ്രഭാത കർമ്മങ്ങളിലേക്ക് കടക്കാൻ. ഇത് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വെക്കാനായിട്ടും നമ്മുടെ ഫോക്കസ് മറ്റുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നതിൽ നിന്നും തടയുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് 80-20 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിൽ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, ചിലത് ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല, നമ്മൾ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇന്ന് ചെയ്തേ പറ്റൂ, ഇന്ന് ചെയ്ത് തീർത്തേ പറ്റൂ എന്ന് നിർബന്ധമുള്ള 3 കാര്യങ്ങൾ, അതായത് ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട 3 കാര്യങ്ങൾ എന്താണെന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യം എന്ന് പറയുമ്പം ചിലപ്പം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു 4-5 എണ്ണം ചെയ്യുമ്പോൾ കിട്ടാത്തതിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ആയിരിക്കും ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ എന്ത് കാര്യമാണ് ഇന്ന് ചെയ്ത് തീർക്കാനുള്ളത് എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നതിലൂടെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കാര്യം കിട്ടും. ചിലപ്പോൾ 3-ൽ കൂടുതൽ കാര്യങ്ങളുണ്ടായിരിക്കും ചെയ്ത് തീർക്കാനായിട്ട്. നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം അതിൽ ഏറ്റവും അർജൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏത് കാര്യമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് 4-ാമത്തെ ടിപ്പ് സോറി 3-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ചിലർക്ക് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും, ഭയങ്കര മടിയുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ആ വർക്കൗട്ട് ചെയ്ത് തീർക്കുക. കേൾക്കുമ്പോൾ വളരെ സിമ്പിളെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യം. നമ്മളത് പിന്നത്തേക്ക് മാറ്റി 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 വെച്ച് അവസാനം ഗണപതിയുടെ കല്യാണം പോലെ നടക്കാതെ പോകും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ടിൻ്റെ കാര്യം എനിക്കാണല്ലോ ഉള്ളൊരു പ്രശ്നമാണ്. വർക്കൗട്ട് എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്, ചെയ്യണം എന്നറിയാം പക്ഷെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിങ്ങനെ രാവിലെ ചെയ്യാമെന്ന് വിചാരിക്കും, പിന്നെ മാറ്റി വെക്കും. എന്തെങ്കിലും കാരണം സ്വയം കണ്ടുപിടിച്ച് മാറ്റി വെക്കും. അവസാനം വൈകുന്നേരം ചെയ്യാമെന്ന് വെക്കും. വൈകുന്നേരം ആകുമ്പോഴും ഇതുപോലെ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പിന്നെ മാറ്റി 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 വെച്ച് അവസാനം നേരം വൈകി കിടക്കാറാവും. അപ്പോൾ പിന്നെ ഇന്ന് വേണ്ട നാളത്തേക്ക് മതി എന്ന് വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുമല്ലോ. ഓക്കെ, സമയമുണ്ടല്ലോ, പിന്നെ ആണെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് എത്തിക്കഴിയുമ്പോഴേക്കും ഭയങ്കര വെപ്രാളമായിരിക്കും, ചെയ്ത് തീർത്തിലേക്ക് തല പോകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കാതെ ഏറ്റവും ആദ്യം തന്നെ ചെയ്ത് തീർക്കുക. അതൊരു വലിയ ടാസ്ക്കാണല്ലോ, അപ്പോൾ അത് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കും. ആക്ച്വലി ഈ ഒരു ചെറിയ കോൺസെപ്റ്റിനെ കുറിച്ച് ബ്രയാൻ ട്രേസിയുടെ ഒരു ബുക്ക് തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ദാറ്റ് ഫ്രോഗ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ചെറിയൊരു ബുക്കാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും കുറേ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ബുക്കാണ്. പറ്റുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. നാലാമത് പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്ഷനിസ്റ്റ് ആവാണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതല്ലാതെ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം എന്നുള്ളൊരു നിർബന്ധമൊന്നും വെക്കാതെ അത് ആ ഒരു കാര്യം, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അത് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന അത്രയും പെർഫെക്ഷനോടൊന്നും വന്നെന്ന് വരില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്കാണ് ആ ഒരു പെർഫെക്ഷൻ്റെ ഒരു മെഷർമെൻ്റ് ഉള്ളത്. ചിലപ്പോൾ മറ്റൊരാൾ കാണുമ്പോൾ അത് ഓൾറെഡി നല്ലൊരു വർക്കായിരിക്കാം അല്ലേ. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ അത് അത്ര ബെറ്റർ ആയിട്ടുണ്ടാവില്ല, അത് നമ്മുടെ ഒരു മെഷർമെൻ്റ് ആണ് അല്ലേ, നമ്മുടെ ബെഞ്ച് മാർക്കിനനുസരിച്ച് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ച് അങ്ങനെ ആവണമെന്നില്ല. സോ പെർഫെക്ഷനിസ്റ്റ് ആവാണ്ടിരിക്കുക. കാരണം നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആവുമ്പോൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ഓവർ തിങ്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. സോ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കൂടിക്കൂടി കിടക്കും. കാരണം ഒരു കാര്യം തന്നെ കംപ്ലീറ്റ് ശരിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അപ്പം പെർഫെക്ഷനിസ്റ്റ് ആവാണ്ടിരിക്കുക. മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് വൃത്തിക്ക് ചെയ്യുക കാര്യങ്ങൾ, അല്ലാതെ ഓവറായിട്ട് പെർഫെക്ഷൻ നോക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചിലപ്പം നമ്മൾ തന്നെ ചെന്ന് ചെയ്യണമെന്നില്ല, നമുക്ക് വേണം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ആ ഒരു വർക്കിനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെ അത് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റും എന്നുള്ള നിർബന്ധം പിടിക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. പെർഫെക്ഷനിസത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണിത്. കാരണം എല്ലാം എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, ഒന്നും ഒരു വൃത്തിക്ക് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റില്ല, എനിക്ക് മാത്രമേ പറ്റൂ എന്നുള്ളൊരു ചിന്തയാണല്ലോ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. സോ അത് മാറ്റിവെക്കുക. നമ്മുടെ അറ്റൻഷൻ അധികം വേണ്ടാത്ത കാര്യങ്ങൾ മറ്റൊരാളെയും കൊണ്ട് ചെയ്യിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് മാറ്റുക. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര വലിയ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് മറന്നുപോലെ. ചില ആളുകളുണ്ട്, അവർ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ഫോക്കസോടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം അതേ ഇരിപ്പിരിക്കും. നല്ല കാര്യമാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം. എങ്കിൽ പോലും ആക്ച്വലി നമുക്കത് വളരെ എന്താ പറയുക, നമ്മുടെ എനർജിയൊക്കെ വളരെ ഡ്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ഒരു കാര്യത്തിലിരിക്കുന്നതിനു പകരം ഒരു 1.5 മണിക്കൂർ കൂടുമ്പോഴും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 4 മണിക്കൂർ എന്നത് ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന വരും. അതായത് നമ്മുടെ ബോഡിക്ക് ബ്രേക്ക് ആവശ്യമാണ് ഇടയ്ക്ക്. അതായത് ഒരു ലോങ് ബ്രേക്സ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ ബ്രേക്കുകൾ, ഒരു 5-10 മിനിറ്റ് കൊണ്ടുള്ള ബ്രേക്കുകൾ. പോമഡോറോ ടെക്നിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് പോമഡോറോ ടെക്നിക്കിൽ പറയുന്നത് 25 മിനിറ്റ് ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കണം എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഈ 25 മിനിറ്റ് എന്നുള്ളത് വേണമെങ്കിൽ നമ്മുടെ ഫോക്കസ് എത്രത്തോളം ഉണ്ട് എന്നതനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 25 മിനിറ്റ് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ആയി വരത്തേ ഉള്ളൂ. അല്ലാതെ 25 മിനിറ്റ് ഒരു കാര്യം ചെയ്തതിനു ശേഷം 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ആ ഒരു ഫോക്കസിലേക്ക് എത്താനായിട്ട്. സോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാക്സിമം 45 മിനിറ്റ് ആയിരിക്കും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക, എന്നിട്ടൊരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ റിഫ്രഷ് ആവും. ഞാൻ കണ്ടിന്യൂസ് 2 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും 2 മണിക്കൂർ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ മടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു 3/4 മണിക്കൂർ വർക്ക് ചെയ്ത് 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് അങ്ങനെ ഞാൻ പോകുമ്പം വേണമെങ്കിൽ ഒരു ദിവസം ഫുൾ എനിക്ക് വർക്ക് ചെയ്യാം. ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് സ്വയം റീചാർജ് ആവുന്നുണ്ട്. സോ ഈ ഒരു ടെക്നിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് അതെങ്ങനെ എങ്ങനെ വേണം ഇത് യൂസ് ചെയ്യാമെന്നുള്ളത്. സോ ബ്രേക്ക് എടുക്കാനായിട്ട് മറക്കരുത്, അവർ ബോഡി നീഡ്സ് റെസ്റ്റ് ടൈം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത് അല്ലേ. ചിലർ ഉറങ്ങാതിരുന്ന രാത്രിയൊക്കെ വർക്ക് ചെയ്യും, പക്ഷേ അത് വളരെ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ട് വീണ്ടും എണീറ്റ് വർക്ക് ചെയ്യാം. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത്, ഫുഡ് സാക്രിഫൈസ് ചെയ്ത്, അങ്ങനെ നിങ്ങളുടെ ഹെൽത്തിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാനായിട്ട് നിൽക്കരുത്. ബ്രേക്ക് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 6th പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുക. ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്, ഓക്കെ ഒരേ സമയത്ത് ഞാൻ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയാണ് അല്ലേ. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്, കാരണം നമ്മൾ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ കോൺസെൻട്രേഷനിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ടി വി ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോക്കസ് ടി വിയിലേക്കും കൂടെ പോകുന്നുണ്ട്. സോ 100% ഫോക്കസ് നിങ്ങൾക്ക് പഠിക്കാനും പറ്റത്തില്ല, 100% നിങ്ങൾക്ക് ടി വി കാണാനും പറ്റത്തില്ല. സോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരൊറ്റ കാര്യത്തിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും, കാരണം ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. അപ്പം പെട്ടെന്നായിരിക്കും അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ മൾട്ടി ടാസ്കിങ്ങിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റു കാര്യത്തിലേക്ക് പോവുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിച്വൽസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റുട്ടീൻസ് ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പം നമുക്കറിയാം നമ്മൾ പല്ല് തേക്കും, കുളിക്കും, ഫ്രഷാവും, ആഹാരം കഴിക്കും, ഓഫീസിൽ പോകും അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല. ഇത് നമുക്കറിയാം, ഇത് നമ്മുടെ ഒരു റുട്ടീനാണ്, നമ്മൾ എന്നും രാവിലെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഒരു റുട്ടീൻ ഏതൊരു കാര്യത്തിലും ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഇതുപോലെ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് നേരം പുസ്തകം വായിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു റുട്ടീനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമതൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും അൺകോൺഷ്യസ്ലി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ രാവിലെ എണീറ്റ് പല്ല് തേക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ലോ, നമുക്കറിയാം പല്ല് തേക്കണം എന്നുള്ളത്. അതുപോലെ ആയിരിക്കണം നമ്മളീ പറയുന്ന വർക്കൗട്ടും വായനയും, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കല്ലോ. നിങ്ങളുടെയൊക്കെ ഈ കൊല്ലത്തെ കുറേ ഗോൾസും റെസൊല്യൂഷൻസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ റുട്ടീൻസൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തോളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കുമ്പോഴാണ് നമുക്കത് മാറ്റി വെക്കാനുള്ള ടെൻഡൻസി കൂടുന്നത്. സോ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് കണ്ടിന്യൂ ചെയ്തോളൂ. 8th കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡയറി എഴുതുക. ജേർണലിംഗ് ആക്ച്വലി പല ടൈപ്പുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ചിലർ ബുള്ളറ്റ് ജേർണലിംഗ് ആയിരിക്കും ചെയ്യുക, ചിലർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിരിക്കും ഫോളോ ചെയ്യുക, ചിലർ വെറുതെ നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറി റൈറ്റിംഗ് ഉണ്ടല്ലോ അതായിരിക്കും ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാനർ വാങ്ങിക്കാം, എന്നിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ഡൗൺ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതി വെക്കുമ്പം നമ്മുടെ മെമ്മറി കൂടുതലും ബെറ്റർ ആവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഗോൾസും റെസൊല്യൂഷൻസും ഒക്കെ എഴുതി വെക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് 60-80% കൂടാറുണ്ടെന്നും പറയാറുണ്ട്. സോ എഴുത്തെപ്പോഴും നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾ ഇതൊന്നും നിങ്ങളുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ പോലും നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എഴുതിയതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതൊരു വല്ലാത്ത നൊസ്റ്റാൾജി അല്ലേ? നിങ്ങൾക്ക് പഴയൊരു കാലത്തിലേക്ക് പോകാനുള്ളൊരു അവസരം കൂടിയാണ്. അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും നിങ്ങൾ ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയേ, അത് തരുന്നൊരു ഫീല് വളരെ വലുതായിരിക്കും. നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് നല്ലൊരു ഫീലിംഗ് ആണ് നമ്മൾ പണ്ട് എഴുതിയ ഡയറീസൊക്കെ പിന്നീട് എടുത്ത് വായിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് നടന്ന പല കാര്യങ്ങളും ഇപ്പം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് മറക്കില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, വീഡിയോ ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. കാരണം വീഡിയോസിലൊന്നും നമുക്ക് നമ്മുടെ തോട്ട്സ് എന്താണെന്ന് കൺവേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡയറി എഴുതുമ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ തോട്ട്സും കൂടാണ് അതിലേക്ക് കൺവേ ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വർഷം പ്രത്യേകിച്ച് ഗോൾസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുതി തുടങ്ങാനുള്ള ഒരു ഗോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും അന്ന് നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ ചിന്തകൾ, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, സന്തോഷിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ ചിന്തിപ്പിച്ച കാര്യങ്ങൾ ഒക്കെ ഒരു പുസ്തകത്തിലേക്ക് എഴുതി തുടങ്ങാം. കുറച്ച് നാൾ കഴിഞ്ഞത് വായിക്കുമ്പോഴായിരിക്കും എത്രത്തോളം പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 9th പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചോദിക്കാനായിട്ട് മടിക്കരുത്. അതായത് നമ്മളിപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം, നമ്മുടെ ഒരു സ്വപ്നം, അതിലേക്ക് എത്താനായിട്ട് നമുക്ക് പലരുടെയും സഹായം ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ അത് നമ്മുടെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിൻ്റെ ഹെൽപ്പായിരിക്കാം. പക്ഷെ ഒരിക്കലും അത് ചോദിക്കാനായിട്ട് നമ്മൾ മടിക്കരുത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ലല്ലേ? ഒന്ന് ചോദിക്കുക എന്നുള്ളൊരു എഫേർട്ട് മാത്രം എടുത്താൽ മതി. പക്ഷെ ചിലപ്പോൾ കിട്ടുന്നത് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു വാതിൽ തന്നെയായിരിക്കും, ഒരു വഴിയായിരിക്കും നമുക്ക് തുറന്നു കിട്ടുന്നത്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. സോ നിങ്ങൾക്ക് എന്തൊരു ആവശ്യം വന്നാലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സഹായം ചോദിക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉള്ള ആരുടെ അടുത്തും ചോദിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡം ഇല്ലെങ്കിൽ പോലും ചോദിക്കാം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, അതൊരിക്കലും മറക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വിട്ടുകളാം, നിങ്ങൾക്ക് ലൈഫിലൊരു പ്രോബ്ലം വരികയാണ്, ആരോടെങ്കിലും ഒരു സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും മടിക്കരുത്. അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തയ്യാറാവുന്ന ഒത്തിരി ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ ലൈഫിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ആളുകളുടെ അടുത്തു നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നത്. അത് നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങോട്ട് അറിഞ്ഞു വരുന്ന സഹായങ്ങളൊക്കെ വളരെ കുറവാണ്, റെയറാണ്. സോ അതിനൊരിക്കലും മടി കാണിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, എപ്പോൾ സഹായം വേണമെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട്, പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് അത് ചോദിക്കാൻ തയ്യാറാവുക. നമ്മുടെ അവസാനത്തെ പോയിന്റാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിൽ നിന്നെല്ലാം നമ്മളെ പിൻവലിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് അല്ലേ? ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് വരുന്ന എവിടുന്നാണ്? പലപ്പോഴും ഫോണിൻ്റെ രൂപത്തിലായിരിക്കും. അതായത് നമ്മുടെ നെറ്റ് ഓൺ ആണെങ്കിൽ മെസ്സേജസ് വരും, നോട്ടിഫിക്കേഷൻസ് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൻ്റെ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോണിൽ എപ്പോഴും കാണും. നമ്മൾ അറിയാതെ ആ യൂട്യൂബ് ഒന്ന് ഓണാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് ഓഫ് ചെയ്തുള്ളൂ. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഡിസ്ട്രാക്ഷൻസിലേക്ക് വഴുതി പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ തവണ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴും അത്രയും സമയം നമ്മൾ നമ്മുടെ ഗോളിൽ നിന്നും അകന്നു പോവുകയാണ്. 2023 നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? 2023 എന്നുള്ളത് വിടെ, ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും നമുക്ക് എപ്പോഴും ഒരു ഡ്രീം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്കറിയാം അത് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് നമുക്കറിയാം. അത്തരം കാര്യങ്ങളിലേക്ക് പക്ഷെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഇത്തരം ഡിസ്ട്രാക്ഷൻസ് നമ്മൾ അനുവദിച്ചെന്ന് വരില്ല. സോ അത്തരം ഡിസ്ട്രാക്ഷൻസ്, അത് ഫോൺ തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല, ചിലപ്പം ചില വ്യക്തികളായിരിക്കാം. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എപ്പോൾ പഠിക്കാനിരുന്നാലും എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരുത്തം വരും, കളിക്കാമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വള്ളിക്കിട്ടുകൊണ്ട് ആശയിൽ ഒരാൾ വരും. സോ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് അത് ഏത് ഫോമിലുള്ളതാണെങ്കിലും അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്നതിനെക്കുറിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് അവെയർ ആയിരിക്കുക. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്നുണ്ടാക്കുക. ഡിസ്ട്രാക്ഷൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പം ഫോണാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് മോഡ് ഓൺ ചെയ്യാം. അതായത് നമ്മൾ ഈ ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു സമയം ഒരു ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും, അത് കഴിയുന്ന വരെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അൺലെസ് യു ചേഞ്ച് ദ ഫോക്കസ് മോഡ്. സോ അങ്ങനെ ഫോക്കസ് മോഡ് ചേഞ്ച് ചെയ്യാതെ അത് തീരുന്ന അത്രയും സമയം കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ വർക്ക് എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ ഇതാണ് ഇന്ന് നമുക്ക് പറയാനുള്ള 10 ടിപ്പ്, അതായത് നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ജേണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 10 ടിപ്പുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനുവരി മാസം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു ഫെബ്രുവരി പകുതിക്ക് ആകുമ്പോഴേക്കും പലരും അവരുടെ ഗോൾസിനെ പറ്റിയും റെസൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആവാണ്ട് വരുമ്പോഴേക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഒരു ചെറിയ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അവെയർ ആണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിന് നിങ്ങളെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, മിക്കവരുടെയും കയ്യിൽ സ്റ്റിക്കി നോട്ട്സ് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് കിട്ടും, അത് വാങ്ങിച്ചിട്ട് അതിൽ ഈ കൊല്ലം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഓരോന്നായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന എവിടെയെങ്കിലും അത് ഒട്ടിച്ചു വെക്കുക. ഒന്നുകിൽ നിങ്ങളുടെ മുറിയിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മണ്ണിൽ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ എപ്പോഴും നിങ്ങൾ കാണണം, അത് അത് മാത്രമേ ഉള്ളൊരു കാര്യം. സോ അങ്ങനെ നിങ്ങൾ എപ്പോഴും കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കും. സോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങളുടെ ഓരോ ഗോൾസും നിങ്ങൾ പോലും അറിയാതെ കയറുകയും, പിന്നെ കയറിക്കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ ആക്ഷൻസ് എല്ലാം അതിനനുസരിച്ച് റിവാർഡ് ആവും. ഇതൊക്കെ ആർക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്, ഞാൻ അതിൽ എഴുതി വെക്കും. അതാകുമ്പോൾ ഞാൻ എപ്പോൾ മുറിയിൽ വരുമ്പോഴും ഞാൻ ഈ സംഭവം കാണും. അപ്പോൾ എനിക്കറിയാം, അയ്യോ ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കാണുകയും നമ്മൾ പോലും അറിയാതെ അത് ചെയ്യുകയും. നമുക്ക് ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന 10 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ട്രൈ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, പക്ഷേ 2 കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിംഗ് വൺ. ഒരു ആ ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും. ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ് വളരെ വലുതായിരിക്കും. അത് ട്രൈ ചെയ്താലും മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എസ്പെഷ്യലി ഡെയറി റൈറ്റിംഗ്, ഞാൻ ജേർണലിങ്ങിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല, എങ്കിൽ പോലും ഐ ലവ് ജേർണലിങ് ഐ ലവ് റീഡിങ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് എന്നോടൊന്ന് പറയണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതെന്താണെന്ന് എന്നെ ഒന്ന് അറിയിക്കണം. ബ്ലൂബെറി ബ്ലോഗ് 25@gmail.com എന്ന എൻ്റെ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാ മെസ്സേജസും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഹായ് ഹലോ മെസ്സേജസ് ദേവീത് അയക്കരുത്, അത്തരം മെസ്സേജസിന് സാറിന് ഇത് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ജനുവിനായിട്ടുള്ള റിപ്ലൈസിന് അല്ലെങ്കിൽ മെസ്സേജസിന് തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. Until then, this is ബ്ലൂബെറി ബ്ലോഗ് സൈനിങ് ഔട്ട്. Stay happy and stay productive. Bye-bye.